Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, മുഖാമുഖം പരിപാടി കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുമായി 5 സെപ്റ്റംബർ വ്യാഴാഴ്ച വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കത്തോലിക്ക സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള സഭയ്ക്ക് സംരംഭത്തിലെ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഈ കൂടിക്കാഴ്ച. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2 മാർപ്പാപ്പ, മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവയുമായി 1983 വത്തിക്കാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയുടെ 30th anniversary ഈ കൂടിക്കാഴ്ച എന്നതും ഒരു പ്രത്യേകതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുവാൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഇപ്പോൾ നമ്മോടൊത്തുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള അങ്ങയുടെ കൂടിക്കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു?
അദ്ദേഹം വാസ്തവത്തിൽ ഒരു ക്രിസ്തീയ ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ആൾരൂപമായിട്ട് എനിക്ക് മാത്രമല്ല ലോകം മുഴുവനും അത് അംഗീകരിക്കുകയാണ്. കാരണം ഈ അധികാരം കൈകളിൽ വരുന്ന സമയത്ത് പലപ്പോഴും ക്രിസ്തീയത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രായോഗികമായിട്ട് കാണുന്നത്. യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ലോകത്തിലേക്ക് വന്നത്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അക്ഷരാർത്ഥം പൂർണ്ണമായി പരിശുദ്ധ പിതാവ് പാലിക്കുന്നു എന്ന് നമുക്ക് മാനുഷികമായിട്ട് അവകാശപ്പെടാൻ സാധിക്കയില്ലെങ്കിലും മറ്റേ താരതമ്യം ചെയ്യുമ്പോൾ മറ്റാരേക്കാളും ഉയർന്ന തോതിൽ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും അതുപോലെ തന്നെ പഠിപ്പിക്കലുകളും അതുപോലെ അംഗീകരിക്കുവാൻ ശ്രമിക്കുന്നു, അത് ആത്മാർത്ഥതയോടെ ശ്രമിക്കുന്നു. അതൊരു അഭിനയമായിട്ടോ അതിന് മറ്റു വിധത്തിലുള്ള ഒരു ഏച്ചുകെട്ടലോ ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പരിശുദ്ധ മാർപ്പാപ്പ പിതാവുമായി ഒരുമിച്ച് ഞങ്ങൾ സംസാരിച്ചു. അതൊരു വളരെ ഇൻഫോർമലായിരുന്നു ആ സംസാരം. ഒരുമിച്ച് സമ്മാനങ്ങൾ കൈമാറി, ഞങ്ങളോട് പ്രത്യേകമായിട്ട് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരെയും ഒറ്റയൊറ്റയായി അദ്ദേഹം ആശ്ലേഷിച്ചു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഇദ്ദേഹം ആരും ആർക്കും മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തന ശൈലി അദ്ദേഹത്തിൽ കാണുന്നു. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും ആകർഷിക്കുന്നു, എല്ലാവരും അദ്ദേഹത്താൽ ആകർഷിക്കപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് ഒരു മാതൃക അന്വേഷിക്കുന്ന പുതിയ തലമുറയും അതുപോലെ തന്നെ യുവതലമുറയും ഉണ്ട്. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് ഒരു റോൾ മോഡലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഐ എം എ സിന്നർ, ഐ ഓൾസോ മേക്ക് മിസ്റ്റേക്സ്. അതൊരു മാനുഷികമാണ്, പോരായ്മകളില്ലാത്തവരെ ലോകത്തിൽ ആരുമില്ല. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് മാതൃകയായിട്ട് നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം എപ്പോഴും വിനയാന്യതനായിട്ടാണ് സംസാരിക്കുന്നത്, ഒന്നും അവകാശപ്പെടുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ഇതൊക്കെ അദ്ദേഹം ഇന്നും ഉരുവിട്ടു എന്നുള്ളത് വസ്തുതയാണ്.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ, സഭയുടെ തനിമ, ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് സഭയെ വ്യതിരിക്തമാക്കുന്ന സഭയുടെ ചരിത്ര പാരമ്പര്യം വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചു തരാമോ?
1852 പരിശുദ്ധ മാർത്തോമ ശ്ലീഹ കേരളത്തിൽ വന്നു. അവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ചു, സഭ സ്ഥാപിച്ചു. അങ്ങനെ ഒരു ക്രിസ്തീയ സഭ അവിടെ ആരംഭിച്ചു. ആ ആരംഭിച്ച സഭയുടെ പിൻതലമുറക്കാരായിട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അറിയപ്പെടുകയാണ്. അതിനെ ഒരു തദ്ദേശീയതയും അതിനെ ഒരു സ്വാതന്ത്ര്യവും ഒരു സ്വയം ശീർഷകത്വവും 16th century വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നതും പരമ്പരാഗതമായി ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതും 2000 പഴക്കമുള്ള ഒരു ഓർത്തഡോക്സ് സഭ, ഒരു ക്രിസ്തീയ സഭ അവിടെ നിലനിന്നിരുന്നു. അതിപ്പോഴും അത് നിലനിൽക്കുന്നു. ഇടക്കാലങ്ങളിലൊക്കെ അതിൽ നിന്ന് വിട്ടുപോയി മറ്റ് വിധത്തിലുള്ള പാരമ്പര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ള എപ്പിസ്കോപ്പൽ സഭകളുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യതിരിക്തതയായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. മലങ്കര സഭയ്ക്ക് 1876 വരെ ഒരു ഭദ്രാസനവും ഒരു മെത്രാപ്പൊലീത്തായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1876 മലങ്കര സഭ 7 ഭദ്രാസനമായിട്ട് വിഭാഗിച്ച് 7-6 മെത്രാപ്പൊലീത്തന്മാരെയും കൂടെ അഡീഷണലായിട്ട് വാഴിച്ച് 7 മെത്രാപ്പൊലീത്തന്മാരാൽ ഭരിക്കപ്പെട്ടു. അങ്ങനെ ഇന്ന് അത് 30 മെത്രാസനമുണ്ട്. 30 മെത്രാസനവും 30 മെത്രാപ്പൊലീത്തന്മാരുമുണ്ട്. ഇടയ്ക്ക് 1-2 പിതാക്കന്മാർ കാലം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും 30 ഭദ്രാസനമാണുള്ളത്. അതിനെ ഇപ്പോഴൊരു 29 പിതാക്കന്മാർ ഇപ്പോൾ ഭരണത്തിൽ നിലനിർത്തുന്നുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ 20 ഭദ്രാസനവും കേരളത്തിന് പുറത്തും അതേസമയം ഇന്ത്യക്കകത്തും 7 ഭദ്രാസനവും ഇന്ത്യക്ക് പുറത്ത് 3 ഭദ്രാസനവും, അങ്ങനെ 30 ഭദ്രാസനങ്ങളാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കുള്ളത്. അതിൻ്റെ കാറ്റഗറിസം സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ യുവജനപ്രസ്ഥാനം, വിദ്യാർത്ഥികൾക്കുള്ള പ്രസ്ഥാനം, സ്ത്രീകൾക്കുള്ള പ്രസ്ഥാനം, ഇതൊക്കെ ശക്തമായിട്ട് നൽകുന്നുണ്ട്. അതിനേക്കാൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം കൊടുക്കാൻ മലങ്കര സഭയ്ക്ക് 2012 മുതൽ അത് സാധിച്ചിട്ടുണ്ട്. അവർക്ക് അതാത് ഇടവകകളിലെ ഇടവക ഭരണത്തിലെ ഭരണസാരഥ്യം വഹിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ ഞങ്ങളുടെ സഭയുടെ സ്ട്രക്ചർ അനുസരിച്ച് 3 ടയറാണത്. 1 ഇടവക ലെവൽ, 2 ഭദ്രാസന ലെവൽ, 3 സഭയുടെ കേന്ദ്ര തലം. ഇടവക തലത്തിൽ ഓരോ ഭരണത്തിനൊരു ഒരു പുരോഹിതൻ കാണും, അദ്ദേഹം വികാരിയാണ്. തുടർന്ന് ഒരു കമ്മിറ്റി കാണും. ആ കമ്മിറ്റിയിലൊക്കെ സ്ത്രീകൾക്ക് വരാനുള്ള അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള അവകാശം കൊടുത്തു.
സഭയിൽ സന്യസ്ത സമൂഹങ്ങളുണ്ടോ?
മൊണാസ്റ്റിക് ഓർഡേഴ്സ് ഉണ്ട്, 3-4 സ്ത്രീകൾക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്.
1983 വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ 30th വാർഷികത്തിലാണ് അങ്ങയുടെ ഈ സന്ദർശനം. ഈ 3 പതിറ്റാണ്ടിനിടയിൽ സഭയ്ക്ക് സംരംഭരംഗത്ത് കത്തോലിക്ക സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും പിന്നിട്ടിട്ടുള്ള നാഴിക കല്ലുകൾ എന്തൊക്കെയാണ്?
റോമൻ കാതോലിക് ചർച്ചും ഓർത്തഡോക്സ് സഭയും തമ്മിൽ പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായൊരു വർഗീയ ലഹള ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അത് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. അതിനെ നിലയ്ക്കൽ എക്യൂമിനിക്കൽ മൂവ്മെൻറ്റ് എന്ന പേരിൽ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളെ തെറ്റിദ്ധരിച്ച് ചില പ്രതിസന്ധികൾ ഉണ്ടായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനെ തുടർന്നാണ് ശബരിമലയോടടുത്ത ഒരു സ്ഥലത്ത് പിന്നെ ക്രൈസ്തവരെ അവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. അന്നത്തെ ആ വർഗീയ ലഹള വളരെ ശാന്തമായി ഒരു ക്രിസ്തീയമായ വഴി മാർഗത്തിലൂടെ അതിനെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് അതിപ്പോഴും പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ വിഷയത്തിലെ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ഒരുമിച്ച് നിന്ന് ഈ വക കാര്യങ്ങൾ ഒരു ക്രിസ്തീയ വഴിയിലൂടെ അതിനെ പ്രത്യേകം നടത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു കാലമാണ്. പക്ഷേ എന്നാൽ ഈ സഭകളൊന്നും ഈ വക കാര്യങ്ങളിൽ ഇപ്പോഴൊരു സേവന തലങ്ങളിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് എൻ്റെ ബോധ്യം. ഇപ്പോൾ ഈ ദേവാലയങ്ങൾ പരസ്പരം പങ്കുവെച്ച്, അതായത് ഓർത്തഡോക്സ് വിഭാഗത്തിന് ദേവാലയം ഇല്ലാത്തിടത്ത് കത്തോലിക്ക സഭയ്ക്ക് ദേവാലയം ഉണ്ടെങ്കിൽ ആ ദേവാലയവും ഓർത്തഡോക്സ് സഭയുടെ ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു പൊതുധാരണ. മറിച്ചും ഓർത്തഡോക്സ് സഭയ്ക്ക് ദേവാലയം ഉണ്ടായിരിക്കുകയും കത്തോലിക്ക സഭയ്ക്ക് ദേവാലയം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഓർത്തഡോക്സ് സഭയും അങ്ങനെ അത് പങ്കുവെച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിലപാടുകളുണ്ട്. പൊതുവായ സാമൂഹ്യ പ്രതിസന്ധികളിലൊക്കെ ഒരുമിച്ച് നിന്ന് അതിപ്പോഴും ആ ചർച്ചകൾ ഡയലോഗ്സ് ധാരാളം നടക്കുന്നുണ്ട്. റോമൻ കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും ചർച്ചകൾ പല കാര്യങ്ങളും എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും ഒരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ അബിയ നിഭവത്തിൽ പിതാവും അതുപോലെ തന്നെ ആലഞ്ചേരി പിതാവും ഒക്കെ വളരെ സൗഹൃദമായിട്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്.
മാർപ്പാപ്പയും കാതോലിക്ക ബാവയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായി ഇരുസഭകളുടെയും ഒരു സംയുക്ത ദൈവശാസ്ത്ര പഠന സമിതിക്ക് രൂപം നൽകിയിരുന്നല്ലോ. ഇന്ന് ഈ കമ്മീഷന്റെ പ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്?
അവരിപ്പോഴും ആ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അത് പിന്നെ വിവാഹ സംബന്ധമായും എല്ലാറ്റിലും എഗ്രിമെൻ്റ് ഒന്നും വന്നിട്ടില്ല. വേദശാസ്ത്രപരമായിട്ടുള്ള പൊതു പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. അതിപ്പോഴും അങ്ങനെ തുടരുന്നുണ്ട്.
സാമൂഹ്യവും മതപരവുമായ വെല്ലുവിളികളെ മറികടക്കുവാൻ ഐക്യത്തിന്റെ സാക്ഷ്യം അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചിരുന്നല്ലോ. കേരള സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ് അങ്ങ് കരുതുന്നത്?
ഇപ്പോഴ് അവിടെ മാലിന്യം കൊണ്ട് കേരളം പൊറുതിമുട്ടുകയാണ്. അത് മാലിന്യം വളരെ ഇത് ചെയ്യുന്നതും ഈ പരിസ്ഥിതി വിഷയത്തിൽ ഒരുമിച്ച് സംസാരിക്കുകയും പല പദ്ധതികളും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ ആപത്ത് തന്നെയാണ്. അതിനെ ബോധവൽക്കരണം ഒരുമിച്ച് നടത്തുന്നുണ്ട്. മദ്യ വർജനവും മദ്യ നിരോധനവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ പീഡനങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരുമിച്ച് പിന്നെ ചർച്ച ചെയ്ത് ഓർത്തഡോക്സ് സഭയിലെയും മറ്റ് സഭകളിലെയും കത്തോലിക്ക സഭകളിലെയും പിതാക്കന്മാരെ സംയുക്തമായ പ്രസ്താവനകളിറക്കി അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ശക്തമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്.
ഫ്രാൻസിസ് മാർപ്പാപ്പ പരാമർശിച്ച മറ്റൊരു കാര്യം, സഭൈക്യമെന്നത് സഭാ നേതാക്കൾക്ക് പുറമെ ഹയറാർക്കിയിൽ ഒതുങ്ങാതെ സഭാസമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, വൈദികർ, അൽമായർ എന്നിങ്ങനെ വിവിധ സഭാ ഘടകങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണമായി മാറണമെന്ന്. മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ അങ്ങ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്?
അത് അതാത് സ്ഥലങ്ങളിലെ അതിനുള്ള രൂപം കൊടുക്കുക എന്നുള്ള പൊതു ആ വിഷയങ്ങൾ വരുന്നതിന് മുറയ്ക്ക് ഇപ്പോഴ് പ്രായമായവരോടുള്ള ഒരു അകൽച്ചയും അവഗണനയും ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അതാത് സ്ഥലങ്ങളിലുള്ള ഒരു എക്യുമിനിക്കൽ പ്രവർത്തന ശൈലി നിലവിലുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ട്.
സഭയ്ക്ക് സംരംഭത്തെക്കുറിച്ച് മാർപ്പാപ്പമാർ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ് പൂർണ്ണവും ദൃശ്യവുമായ ഐക്യം. ഈ പ്രയോഗത്തെ അങ്ങ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്?
പരിപൂർണവും ദൃശ്യവുമായ ഒരു ഐക്യം എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികത ഏത് തലത്തിലാണ് ആ പിതാക്കന്മാരെ വിവക്ഷിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയാൻ പറ്റുകയില്ല. 2000 പഴക്കമുള്ള സഭയിൽ ഉള്ള പാരമ്പര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് കണ്ടില്ലെന്ന് വെക്കാനൊക്കത്തില്ല. പക്ഷേ പരസ്പര ബഹുമാനത്തോടെ ആദരവോടെ കാണാനും പ്രവർത്തിക്കാനും നമുക്ക് തീർച്ചയായിട്ടും കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇരുസഭകളും തമ്മിലുള്ള സഭയ്ക്ക് സംരംഭങ്ങൾ എങ്ങനെ പുരോഗമിക്കുമെന്നാണ്, അല്ലെങ്കിൽ സഭയ്ക്ക് സംരംഭത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങയുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്?
ചർച്ചയിലൂടെ അത് അല്പാൽപമായിട്ട് പുരോഗമിച്ച് വരും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അത് കാരണം ഇപ്പം ഇരുപക്ഷത്തുമുള്ള പ്രതിനിധികൾ അവർ സംസാരിക്കുകയും അവരുടെ ധാരണയിൽ എത്തുകയും അങ്ങനെ എത്തുന്ന ധാരണയ്ക്കനുസരിച്ച് അതാത് സഭയുടെ സുന്നഗദോസ് അത് അംഗീകരിക്കുകയും അങ്ങനെ വരുമ്പോഴാണ് അത് പ്രായോഗിക തലത്തിലേക്ക് വ്യാപിക്കാൻ ഇടയുള്ളൂ.
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയൂസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവായിക്ക് വത്തിക്കാൻ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇരുസഭകളുടെയും സഭയ്ക്ക് സംരംഭങ്ങൾ ദൈവം പൂവണിയിക്കട്ടെ എന്ന പ്രാർത്ഥനയും.
വത്തിക്കാൻ റേഡിയോയിലൂടെ ഏതാനും ആശയങ്ങൾ സംസാരിക്കാൻ ഇട ലഭിച്ചതിലുള്ള എൻ്റെ സന്തോഷവും നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതിൻ്റെ ശ്രോതാക്കൾക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയൂസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുമായി സിസ്റ്റർ ടാനിയ MID നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.